മനോരമ ഓൺലൈൻ സ്പോർട്സ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനീഷ് തോമസ്.
ഞാൻ ഷമീർ റഹ്മാൻ.
കുറ്റം പറയുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വാഭാവികമായ സ്വഭാവമാണ്. കുറ്റം പറയുന്നത് കേൾക്കാനും എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറ്റം പറയുകയായിരുന്നു ഒരു പരിധിവരെ. നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കെ ഓട്ടോമൊബൈൽസ് എന്നൊക്കെ വിശേഷിപ്പിച്ച് കളിയാക്കി. പക്ഷേ കളിയാക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇത്തവണയും ഇന്ത്യൻ ടീമിനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറ്റം പറയാനാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തോന്നുന്നു ഷമീർ?
കുറ്റം പറയേണ്ടി വന്നാ പറയണമല്ലോ, ചെറുതായിട്ടെങ്കിലും. അതിലെ കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന പോലെ കുറ്റം പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
കുറ്റം പറയാതിരിക്കാൻ ഒരു കാരണവും കാണുന്നില്ല. കാരണം ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഈ മാസം അവസാനം 30-ാം തീയതി തുടങ്ങുകയാണ്. സെപ്റ്റംബർ 2-ാം തീയതി ഇന്ത്യ പാകിസ്ഥാനെതിരായ മത്സരം കളിക്കണം. ഇതുവരെ ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ടീമിനെ ഇന്ത്യ അനൗൺസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ ലോകകപ്പ് വരാനിരിക്കുന്നു. ഏഷ്യ കപ്പ് ക്രിക്കറ്റ്, തൊട്ടു പിന്നാലെ ലോകകപ്പ്, ഈ രണ്ട് ഏകദിനത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ടൂർണമെന്റുകൾക്ക് എന്താണ്, ഏത് ടീമിനെയാണ് ഇന്ത്യ ഇറക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒരു ഊഹവുമില്ല എന്നതിനെ കുറിച്ചായിരുന്നല്ലോ നമ്മൾ മുൻപ് ചർച്ച ചെയ്തത്. ഇത്തവണ അതിന്റെ തുടർച്ചയായി തന്നെ ചില കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു.
ശരിയാണ്, ശരിയാണ്. തീർച്ചയായിട്ടും ആ അത്തരം സംഭവങ്ങൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ശ്രോതാക്കൾക്കും താല്പര്യമുള്ള ഒരു വിഷയമാണെന്ന് തോന്നുന്നു. കാരണം ഒരു അനിശ്ചിതത്വം ഈ വിഷയത്തിൽ മൊത്തത്തിലുണ്ട്.
ഇന്ത്യ ഏത് ടീമിനെ കളിപ്പിക്കും, ഏതായിരിക്കും ഇന്ത്യയുടെ ഒരു ഫസ്റ്റ് ഇലവൻ വേണ്ട ഒരു 15-അംഗ ടീം, ഈ ലോകകപ്പിനും അല്ലെങ്കിൽ ഏഷ്യ കപ്പിനും ഉള്ള ഇന്ത്യയുടെ ഒരു 15-അംഗ ടീം ഏത് രൂപത്തിലുള്ളതായിരിക്കും എന്ന് നമുക്കൊന്ന് ആലോചിച്ചാലോ?
ആലോചിക്കാം, തീർച്ചയായിട്ടും ആലോചിക്കാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒത്തിരി പേരുകൾ അതിലുണ്ടാവും.
ശരിയാണ്, ഇതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അത് തന്നെയാണല്ലോ, ഇത് ആരെ എടുക്കുമെന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷെ സിലക്ടർമാർക്ക് പോലും അറിയാൻ മേലാത്തതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം.
അതെ, തീർച്ചയായും.
ഇപ്പൊ ഇതിനകത്തൊരു ന്യൂസ് ഡെവലപ്മെന്റ് എന്ന് എനിക്ക് തോന്നുന്നു ഈ സമയത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരുന്നു വെച്ചാൽ, കഴിഞ്ഞ ദിവസം വെസ്റ്റിൻഡീസിൽ നിന്നും അജിത് അഗാർക്കർ തിരിച്ച് ഇന്ത്യയിലെത്തി. വെസ്റ്റിൻഡീസിലേക്ക് അദ്ദേഹം പോയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഈ ഏകദിന ടീമിനെയും ഏഷ്യാകപ്പ് ക്രിക്കറ്റിലെ ടീമിനെയും പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായിരുന്നു. അദ്ദേഹം അവിടെ രാഹുൽ ദ്രാവിഡും രോഹിത് ശർമ്മയുമായി ചർച്ചകൾ നടത്തി തിരിച്ചെത്തിയെങ്കിലും ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിക്കുന്നത് നീട്ടിവെച്ചിരിക്കുകയാണ്. അതിനൊരു കാരണമേ ഉള്ളൂ, ഇപ്പം നിലവിൽ പരിക്കിന്റെ പിടിയിലായിരുന്ന ശ്രേയസ് അയ്യറുടെയും കെ എൽ രാഹുലിന്റെയും മാച്ച് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അവരിപ്പം ബംഗളൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ രാഹുലും ശ്രേയസ് അയ്യരും മാച്ച് പ്രാക്ടീസ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള മത്സരം തമ്മിനെ സിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മത്സരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈ ദിവസങ്ങളിൽ അനലൈസ് ചെയ്ത ശേഷം അവരെ ഉൾപ്പെടുത്തിയോ അല്ലാതെയോ ആയിരിക്കും ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിക്കുക എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം.
ശ്രേയസ് അയ്യർ ബാക്ക് സർജറിക്കും കെ എൽ രാഹുൽ തൈ സർജറിക്കും ശേഷമാണ് ഈ പരിശീലനത്തിൽ എത്തുന്നത്. ചെറിയ സർജറി അല്ല, വലിയ ശസ്ത്രക്രിയയാണ്. അപ്പൊ അതിന്റെ റീഹാബിലിറ്റേഷൻ സമയമൊക്കെ കൂടുതലെടുക്കും. അതിനിടയ്ക്ക് കുറെ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ തന്നെ അവര് മത്സര രംഗത്തില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന് രണ്ട് പ്രധാന ടൂർണമെന്റുകൾക്ക് തൊട്ട് മുമ്പ് സംഭവിച്ചതിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇന്ത്യയെ ഉലയ്ക്കുന്നത്.
ഈ രാഹുലിന്റെയും ശ്രേയസ് അയ്യരുടെയും സാന്നിധ്യം ഇന്ത്യൻ ടീമിന് വളരെ അനിവാര്യമായ ഒരു ഘടകം കൂടിയാണ്. കാരണം 4-ാം നമ്പർ പൊസിഷനിലും തൊട്ട് പിന്നാലെയും ആര് ബാറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി ആരെ വേണം എന്നതിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമാകാത്തതും ഈ ശ്രേയസ് അയ്യരുടെയും കെ എൽ രാഹുലിന്റെയും പരിക്കും അനുബന്ധമായ പ്രശ്നങ്ങളും കാരണമാണ് അല്ലേ?
അതെ അതെ അതെ, തീർച്ചയായും. 4-ാം നമ്പർ കഴിഞ്ഞ 4 വർഷത്തിനിടെ 11 കളിക്കാർ ഇന്ത്യ പരീക്ഷിച്ചിട്ടുണ്ട്. 4-ാം നമ്പറിൽ ഇത് ഏറ്റവും അവസാനം സഞ്ജു സാംസണിലും സൂര്യകുമാർ യാദവിലും എത്തി നിൽക്കുന്നു. ഇപ്പം ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരാൾ കൂടിയുണ്ടെന്നുള്ളതാണ് കൗതുകകരമായ ഒരു 12-ാമൻ. അതായത് ഒരു 11 തന്നെ നമ്മൾ 4-ാം നമ്പറിൽ പരീക്ഷ കഴിഞ്ഞു, ഒരു 12-ാമനിലാണ് ഇപ്പൊ ഏറ്റവും പുതിയ പ്രതീക്ഷ. തിലക് പറഞ്ഞു.
അതെ. അപ്പൊ നമുക്ക് എന്നാൽ സമീർ, നമുക്ക് ഇതിങ്ങനെ ഒരു 4-ാം നമ്പറിൽ നമുക്ക് ഓപ്പണിംഗ് മുതൽ ഒന്ന് ആലോചിച്ച് നോക്കിയാലോ. ഓപ്പണിംഗിൽ ഉറപ്പായിട്ടും രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലും തന്നെ ആയിരിക്കും അല്ലേ വരിക?
തീർച്ചയായിട്ടും വരിക. അപ്പൊ ഞാൻ ഈ വിഷയത്തെ പറ്റി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരിക്കും? ഇപ്പം ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 30-ാം തീയതി തുടങ്ങുന്ന ഏഷ്യ കപ്പിന് വേണ്ടി ഇപ്പം നമുക്കറിയില്ല ഇന്ത്യയുടെ 15-അംഗ ടീമോ 16-അംഗ ടീമോ അത് വലിയ പൂളായിരിക്കും. മിക്കവാറും ലോകകപ്പിന് തയ്യാറെടുപ്പ് എന്നുള്ള നിലയ്ക്ക് കൂടുതൽ കളിക്കാരെ ചിലപ്പോൾ ഉൾപ്പെടുത്തിയേക്കും. അതാരാണെന്നറിയില്ല. സെപ്റ്റംബർ 5-ഓടെ ഈ ലോകകപ്പിലുള്ള ടീമിനെ പ്രഖ്യാപിക്കണം. അതായത് ഏഷ്യ കപ്പിന് ഇടയ്ക്ക് തന്നെ മിക്കവാറും അത് പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അതിന് തയ്യാറെടുക്കണമെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു തീരുമാനമാണ്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ മനുഷ്യസാധ്യമല്ലാത്ത ഒരു പ്രശ്നമായതുകൊണ്ടാണോ ഇപ്പൊ ഇന്ത്യൻ സെലക്ടർമാരെയും BCCIയും ടീം മാനേജ്മെന്റിനെയും ഒക്കെ ഇത് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് ആലോചിച്ചപ്പം പെട്ടെന്നൊരു ബൾബ് കത്തുന്ന പോലെ ഒരു തോന്നലുണ്ടായി. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിച്ചാലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ് ഈ വിഷയത്തെ പറ്റി? അത് അവർക്ക് ഈ വികാരങ്ങളും അങ്ങനത്തെ ഇമോഷൻസ് ഒന്നും ഇല്ലല്ലോ, വളരെ മാറ്റർ ഓഫ് ഫാക്ട് ആയിട്ട് ഈ കാര്യങ്ങളെ കാണുന്ന ആ ഒരു വിഭാഗമാണല്ലോ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തരുന്ന മൂന്ന് കമ്പനികളുടെ മൂന്ന് സേവനങ്ങളാണ് ഞാൻ പേര് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം ഇതിലിപ്പം അത് ആരാണിത് തന്നത് എന്നതിലുപരി എന്താണ് അവർ പറഞ്ഞതെന്നുള്ളതിലാണ്
കാര്യം.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് ഈ വ്യക്തിയെ പറ്റി പ്രത്യേകിച്ചൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാനൊരു ലാംഗ്വേജ് മോഡൽ മാത്രമാണ്, അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി എന്നോട് ചോദിക്കരുത്, ഞാൻ വേറെ എന്തെങ്കിലും സഹായം ചെയ്തു തരണോ
എന്നായിരുന്നു.
ഞാൻ ഈ നാട്ടുകാരനല്ല, പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിനെ പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അവർക്ക് അറിയാൻ തോന്നി.
അതെ അതെ.
അതേസമയം മറ്റൊരംഗത്തോട് ചോദിച്ചപ്പോൾ ഈ വിഷയത്തിൽ ആദ്യമായി രംഗത്ത് വന്ന ഒരു വലിയ കമ്പനിയുടെയാണ്, അവർ ചോദിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് 15 അംഗ പേര് തന്നു. അപ്പൊ ഈ പേരൊന്ന് കേൾക്കേണ്ടതാണ്. അപ്പം രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആണ്, ശിഖർ ധവനെയൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്, കെ എൽ രാഹുൽ, പന്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പന്തിന് പരിക്കാണെന്നുള്ളത് അവർക്ക് വിഷയമല്ലെന്ന് തോന്നുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പരിക്കൊരു വിഷയമല്ല എന്നാണ് തോന്നുന്നത്. ഹാർദിക് പാണ്ഡ്യ, ജഡേജ, ഭുവനേശ്വർ കുമാറിന്റെ പേരൊക്കെ പറയുന്നു. മുംറയുണ്ട്, മുഹമ്മദ് ഷമി, ഇഷാൻ കിഷൻ ഉണ്ട്, വിശ്വേന്ദ്ര ചഹൽ, ശ്രേയസ് അയ്യർ, ശാർദുൽ ഠാക്കൂർ, ദീപക് ചാഹർ എന്നിങ്ങനെയുള്ള പേരുകളാണ്, 15 പേരുകളാണ് പറഞ്ഞത്. അപ്പം ഇതില് മറ്റൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേവനത്തോട് ചോദിച്ചപ്പോൾ അവര് ആദ്യമേ ഒരു ഒരു പ്രിക്കോഷൻ ആയിട്ട് പറഞ്ഞു ഇത് ഒരു പ്രഡിക്ഷൻ മാത്രമാണ്, ആക്സസ് സ്കോറാണെന്ന് വിചാരിക്കരുത്, അവർക്ക് ഇച്ചിരി കൂടെ ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു. അപ്പം അവര് ഈ ആദ്യത്തെ മൂന്നാല് പേരുകാരില് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഈ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗില്, രാഹുല്, ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ, അശ്വിൻ ഒക്കെ ഉണ്ട് കേട്ടോ, കുൽദീപ് യാദവ്, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ശാർദുൽ ഠാക്കൂർ, ദീപക് ചഹർ. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാഴ്ചപ്പാട്.
അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അതാണ് ഇന്ത്യൻ സെലക്ടർമാരുടെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. ഈ പറയുന്ന ഒരു പാരാവാരത്തിൽ നിന്നും ഒരു 15 പേരെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അവരും ഇപ്പൊ കഷ്ടപ്പെട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലും തന്നെ ആയിരിക്കും നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം അല്ലേ?
തീർച്ചയായും തീർച്ചയായും, അത് ആ കാര്യത്തിൽ സംശയം വേണ്ട. ഈ പ്രത്യേകിച്ച് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കേണ്ട, കാരണം അതിന് രണ്ടുപേരുടെ റെക്കോർഡ്, രോഹിതിന്റെ സർവകാല റെക്കോർഡും ശുഭ്മൻ ഗില്ലിന്റെ ഈ വളരെ അടുത്ത കാലത്തുള്ള റെക്കോർഡും നോക്കിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ വേറെ ഓപ്ഷൻസിനെ പറ്റി ചിന്തിക്കേണ്ട ഉണ്ടെന്ന് തോന്നുന്നില്ല. മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലിയുടെ കാര്യവും ആലോചിക്കേണ്ടതില്ലല്ലോ.
ഈ എനിക്കൊരു സംശയം ഇതാണ്, മൂന്നാം നമ്പറിലെ വിരാട് കോഹ്ലിയുടെ കാര്യം പറയുമ്പോൾ നാലാം നമ്പറിൽ ആരായിരിക്കും? ഇപ്പൊ ശ്രേയസ് അയ്യർക്ക് പരിക്ക് മാറി അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടും എടുത്ത് തിരിച്ചു വന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം തന്നെ ആയിരിക്കും നാലാം നമ്പർ നമുക്ക് ഉറപ്പിക്കാം, അല്ലെങ്കിൽ അവിടെ ആരായിരിക്കും വരാൻ സാധ്യത?
ഇത് ശ്രേയസ് അയ്യർ ഇല്ലെങ്കിൽ, ശ്രേയസ് അയ്യരും കെ എൽ രാഹുലും കൂടി ഇല്ലാതാവുമ്പോഴാണ് ഈ നാലാം നമ്പറിൽ വലിയ പ്രശ്നം വരുന്നത്.
ഓക്കെ,
അതായത് ഇവർ രണ്ടുപേർക്കും ഈ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ശ്രേയസ് അയ്യരുടെ കാര്യത്തിൽ ശ്രേയസ് അയ്യർ നാലാം നമ്പറിൽ നല്ല റെക്കോർഡിലെ കളിക്കാരനാണ്. അദ്ദേഹം അത്യാവശ്യം 45 മുകളിൽ ശരാശരി ഉണ്ട്, സെഞ്ചുറി ഒക്കെ അടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ആ ഒരു റോളിലേക്ക് ഇപ്പം ഈ അടുത്ത കാലത്ത് രോഹിത് ശർമ്മ പറയുകയുണ്ടായി, ഒരു ഈ ലാലിഗയുടെ എന്തോ ലാലിഗയുടെ അംബാസഡർ ആണല്ലോ അദ്ദേഹം, അതിന്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് അദ്ദേഹം പറയുകയുണ്ടായി, യുവരാജ് സിംഗ് റിട്ടയർ ചെയ്തതിനു ശേഷം നാലാം നമ്പറിൽ ഇന്ത്യക്ക് ആളില്ല, അതൊരു വലിയ പ്രശ്നമാണ് എന്ന്. അത് തന്നെയാണ് ആ ഒരു റോളിലേക്ക് ശ്രേയസ് അയ്യർ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് വരികയായിരുന്നു. അപ്പൊ അതിനിടയ്ക്കാണ് പലപ്പോഴായിട്ട് അദ്ദേഹത്തിന് പരിക്കും ഫോമില്ലായ്മ ഒക്കെ വന്ന് ആ സ്ഥാനത്ത് മറ്റു പലരെയും, ഇപ്പൊ നേരത്തെ പറഞ്ഞ 11 പേരുണ്ട്, മറ്റു 11 പേരിൽ പിന്നീട് കാര്യമായിട്ട് അവസരം കിട്ടിയത് ഋഷഭ് പന്തിനാണ്. ഋഷഭ് പന്തും മോശക്കാരനല്ല, നമ്മൾ കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിനെ അദ്ദേഹം ഒറ്റയ്ക്ക് തോൽപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ റോൾ നാലാം നമ്പറിൽ വന്നിട്ട്. അത് പക്ഷെ അദ്ദേഹത്തിനും പരിക്കായിപ്പോയി. പിന്നീട് സാധ്യത ഉണ്ട് എന്ന് കരുതപ്പെട്ടിരുന്നവരാണ് സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, ഇങ്ങനെയൊക്കെയുള്ള ആൾ. ഇപ്പൊ സൂര്യകുമാർ യാദവും സഞ്ജു സാംസണും അവർ തങ്ങളുടെ മനോഹരമായ പ്രകടനം കൊണ്ട് ആ സ്ഥാനം ഏതാണ്ട് ഇല്ലാതാക്കിയ മട്ടാണ്. അപ്പം പിന്നെ ഇഷാൻ കിഷന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇഷാൻ കിഷൻ ഒരു മിഡിൽ ഓർഡർ സ്ഥാനത്ത് എങ്ങനെ കളിപ്പിക്കുക? അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഓപ്പണറായിട്ടാണ്.
അതെ, അങ്ങനെ ഇഷാൻ കിഷനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ഒരു വിക്കറ്റ് കീപ്പർ ആയിട്ട് തന്നെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, വിരാട് കോഹ്ലി നാലാം നമ്പറിലേക്ക് വന്നുകൊണ്ട് ഇഷാൻ കിഷൻ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടാവുമോ? കോഹ്ലിക്ക് നാലാം നമ്പറിലും മോശമല്ലാത്ത പെർഫോമൻസ് കോഹ്ലി നടത്തിയിട്ടുണ്ടല്ലോ.
അതിന് സാധ്യത കുറവാണ്. കോഹ്ലി വളരെ കംഫർട്ടബിൾ ആണ്. കോഹ്ലിക്ക് ഒരു ഡുവൽ റോളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഹ്ലി ഇപ്പൊ പെട്ടെന്ന് ഓപ്പണർ ഔട്ട് ആവുകയാണെങ്കിൽ ആ പരിങ്ങലൊന്ന് മാറ്റി ടീമിനെ കരകയറ്റിയും അതിന് അത്യാവശ്യം സ്കോർ ചെയ്യുകയും, വേഗദിനത്തിലാണെങ്കിൽ 2020 പോലെ സിക്സറുകൾ അടിച്ചു കൂട്ടേണ്ട കാര്യമില്ല. ബൗണ്ടറികൾ നേടുന്ന കാര്യത്തിൽ കോഹ്ലി അഗ്രഗണ്യനാണ് താൻ. അപ്പൊ അദ്ദേഹം ഒരു ടീമിനെ ഒരു ലോങ് ഇന്നിങ്സിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം തന്നെയാണ് ഒരു ഐഡിയൽ. അപ്പൊ അത് ഏറ്റവും ക്രൂഷ്യലായ, അപ്പൊ നാലാം നമ്പറിന് പറഞ്ഞ പോലെ തന്നെ വളരെ ക്രൂഷ്യലായ ഒരു സ്ഥാനമാണ് മൂന്നാം നമ്പർ. അപ്പൊ അദ്ദേഹം മാറുമെന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഈ നമ്പറിലാണ്. ഇപ്പം ഈ നിർണായക ടൂർണമെന്റുകളിൽ അത് മാറുമെന്ന്
നമുക്ക് വിചാരിക്കാം. സമീർ സൂചിപ്പിച്ച പോലെ തിലക് വർമ്മ അവിടെ ഒരു ഓപ്ഷൻ ആണോ? ലെഫ്റ്റ് ഹാൻഡർ ആണ് അദ്ദേഹം.
അതായത് ഈ അടുത്ത കാലത്ത് ഒരു ഒരു 19 താരങ്ങളെ വെച്ചിട്ട് ഒരു 15 ടീം ഉണ്ടാക്കി, അത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയതാണ്. അപ്പൊ അതില് അവര് പറയുന്ന ഓപ്ഷൻസ് ഒന്ന് നമുക്ക് കേട്ട് നോക്കാം. ഇപ്പം രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ഓപ്പണർ, ശുഭൻ ഗില് സഹ ഓപ്പണർ, വിരാട് കോഹ്ലി മൂന്നാം നമ്പർ, നാലാം നമ്പറില് ശ്രേയസ് അയ്യർ. പരിക്കില്ല എന്നുള്ള ഒരു അസംഷനിലാണ് കേട്ടോ കാര്യങ്ങൾ. രണ്ടുപേരും ഫിറ്റാണ്. ശ്രേയസ് അയ്യർ. അഞ്ചാം നമ്പറിൽ രാഹുൽ, കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പർ. ആറാം നമ്പറിലേക്കുള്ള ഓപ്ഷൻസ് ആണ് സൂര്യകുമാർ യാദവ് അല്ലെങ്കിൽ തിലക് വർമ്മ, പിന്നെ അല്ലെങ്കിൽ ഇഷാൻ കിഷൻ, പിന്നെ ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, ശാർദുൽ ഠാക്കൂർ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, അക്സർ പട്ടേൽ, യുസ്വേന്ദ്ര ചഹൽ, പ്രസിദ്ധ് കൃഷ്ണ. ഈ ഒരു 15 വരുമ്പോൾ ഈ സൂര്യകുമാർ യാദവോ അല്ലെങ്കിൽ തിലക് വർമ്മയോ, അക്സർ പട്ടേലോ, യുസ്വേന്ദ്ര ചഹൽ, പ്രസിദ്ധ് കൃഷ്ണ, ഇവരിൽ മൂന്ന് പേരിൽ ഒരാൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ 15 എന്നൊരു കാഴ്ചപ്പാട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്.
ഓക്കെ, തിലക് വർമ്മ ഒരു സമീപകാലത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ തിലക് വർമ്മ വളരെ മികച്ച പെർഫോമൻസ് ആണ്. വൺ ഡേയിൽ ഇതുവരെ ഡെബ്യൂ ചെയ്തിട്ടില്ല അദ്ദേഹം, വൺ ഡേ ഇന്റർനാഷണൽ കളിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ലോകകപ്പിൽ നമ്മളൊരു സർപ്രൈസ് ഇൻക്ലൂഷനായി അവതരിപ്പിച്ച നമ്മുടെ 3D പ്ലെയർ വിജയ് ശങ്കറിനെ പോലെ ഒരു സർപ്രൈസ് ഇൻക്ലൂഷനായി തിലക് വർമ്മയെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ?
തിലക് വർമ്മയുടെ ഒരു ബാറ്റിംഗ് ടെക്നിക്ക്, ബാറ്റിംഗ് ശൈലി കണ്ടിട്ട് ആണെന്ന് തോന്നുന്നു. അദ്ദേഹം IPL ഒക്കെ കളിക്കുമ്പോഴും ഈ വേണമെങ്കിൽ ആദ്യ പന്ത് തന്നെ സ്ഥാനത്ത് കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം വന്ന് തന്നെ സിക്സ് അടിക്കാൻ കഴിവുള്ള ഒരു താരമാണ്. അതേസമയം നല്ല പന്തുകളാണെങ്കിൽ ബഹുമാനിക്കാനും ഉള്ള ഒരു ടെക്നിക്ക് അദ്ദേഹത്തിനുണ്ട്. ഇപ്പം യഥാർത്ഥത്തിൽ ഏകദിനത്തിൽ ഇതാണ് ആവശ്യം. സ്കോർ ചെയ്യാൻ പറ്റുമ്പോൾ അത് മാക്സിമൈസ് ചെയ്യുകയും ഡിഫെൻഡ് ചെയ്യേണ്ടപ്പോൾ പൂർണ്ണമായിട്ടും ഡിഫെൻഡ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ അതും സാധിക്കണം. ബുദ്ധിമുട്ടുള്ള പന്തുകളെ അത് പ്രതിരോധിക്കാനും കഴിയണം. അതേസമയം നമുക്ക് ബൗണ്ടറികളും 4-6 നേടാൻ പറ്റുന്നത് അങ്ങനെ ഒരു ടെക്നിക്ക് അദ്ദേഹത്തിനുണ്ട്. അതാണെന്ന് തോന്നുന്നു തിലക് വർമ്മയുടെ ഒരു പ്ലസ് പോയിന്റ്. ഇപ്പൊ നിലവില് നമ്മുടെ ശിഖർ ധവൻ നമ്മുടെ പരിഗണനയിൽ ഇല്ലാത്തതുകൊണ്ടും ഋഷഭ് പന്തിന് പരിക്കേറ്റതുകൊണ്ടും ഇന്ത്യയുടെ ടോപ്പ് 7 ഈ ഒരു ലെഫ്റ്റ് ഹാൻഡർ ഇല്ല. തിലക് വർമ്മയ്ക്ക് ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ളൊരു ഒരു ഒരു പരിഗണനയും കൂടെ തിലക് വർമ്മയ്ക്ക് അനുകൂലമാണ്.
അതെ, തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് എന്നുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പരിഗണിക്കുമ്പോൾ നമ്മൾ ഈ സഞ്ജു സാംസണിലേക്ക് ഇനി ഒരു ചർച്ച നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 2020 പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2020 പരമ്പരയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. അതും കൂടെ പരിഗണിക്കുമ്പോൾ, കാരണം ആകെപ്പാടെ 32 റൺസാണ് 5 എടുത്തത്. ആവറേജ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10.67 അതാണ് സഞ്ജു സാംസൺ കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിൽ 2020 പരമ്പരയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം. വൺ ഡേയിലേക്ക് വരുമ്പോൾ ഇത് മെച്ചപ്പെടുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല. പക്ഷെ സഞ്ജു തന്നെ കിട്ടിയ അവസരങ്ങൾ തുലച്ചു കളഞ്ഞു എന്ന് യാതൊരുവിധ കരുണയുമില്ലാതെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. സങ്കടകരമാണത്.
ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിനിടയ്ക്ക് ഒരു രജതരേഖ ഉണ്ടായിരുന്നുണ്ട്. സഞ്ജു അടിച്ച 50 ഇപ്പം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിൽ ഇന്ത്യൻ താരങ്ങൾ പുറത്തെടുത്ത ഏറ്റവും മനോഹരമായ ഇന്നിംഗ്സുകളിൽ ഒന്നായിരുന്നു. ഇന്ത്യൻ താരങ്ങൾ മൊത്തത്തിൽ കളിച്ചതിൽ ഏറ്റവും മനോഹരമായ ഇന്നിംഗ്സുകളിൽ ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ട്രൈക്കിംഗ് എബിലിറ്റി പൂർണ്ണമായിട്ടും വെളിവായ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. അപ്പം ആ ഒരു കാലിബറുള്ള താരമാണ് മറ്റ് ഇന്നിംഗ്സുകളിൽ ഞാൻ ഈ നാട്ടുകാരനെയല്ല എന്നുള്ള മട്ടിൽ കളിക്കുന്നത്. ആ ഒരു മെന്റൽ സൈഡാണോ സഞ്ജുവിന് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. സഞ്ജുവിന്റെ പ്രതിമ നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു വലിയ ടൂർണമെന്റിന് പോകുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത ആളെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാവും രാഹുൽ ദ്രാവിഡും ടീമും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം.
സഞ്ജുവിന്റെ കഴിവിനെ കുറിച്ച് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതിഭയെ കുറിച്ച് അറിയാവുന്നതാണ്. നമുക്ക് ജഡേജയിലേക്കും ശാർദുൽ ഠാക്കൂറിലേക്കും വരാം. രവീന്ദ്ര ജഡേജ ഉറപ്പിച്ചതാണ്, ശാർദുൽ ഠാക്കൂറിന്റെ ഒരു സ്ഥാനം ഉറപ്പാണോ? നമ്മുടെ ഈ എല്ലാ ഇപ്പൊ എഐയിലാണെങ്കിലും പിന്നീട് കണ്ട അനാലിസിസുകളിലാണല്ലോ, നമ്മുടെയൊക്കെ ഒരു വിലയിരുത്തലുകളിലാണെങ്കിലും ഉള്ള ഒരു പേരാണ് ശാർദുൽ ഠാക്കൂറിന്റേത്.
ശാർദുൽ ഠാക്കൂർ വെസ്റ്റ് ഇൻഡീസിലെ ബോളർ എന്ന നിലയ്ക്ക് നന്നായി പെർഫോം ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഒരു താരമാണ് ശാർദുൽ ഠാക്കൂർ. അപ്പൊ ശാർദുല് വളരെ സ്ലോ വിക്കറ്റുകളായിരുന്നു അവിടെ ഏകദിനത്തില്. ഇപ്പം അത് ഇന്ത്യയിലും സ്ലോ വിക്കറ്റുകളാണെങ്കിൽ ഇന്ത്യയിൽ കുറച്ചുകൂടി ടേൺ ചെയ്യുന്ന വിക്കറ്റുകളാണ്. ഒരു 10-30 ഓവർ കഴിഞ്ഞു കഴിഞ്ഞാല് ടേണിംഗ് സ്പിന്നർമാർക്ക് കൂടുതൽ സാധ്യത വരുന്നതുകൊണ്ട് ഒരു സ്പിന്നിങ് ഓൾറൗണ്ടറെയാണോ വേണ്ടത് എന്നുള്ള ഒരു പരിഗണന വന്നാൽ ഒരു പക്ഷേ ശാർദുൽ 15 ടീമിൽ ചിലപ്പോൾ ഉൾപ്പെടാൻ സാധ്യത. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് എത്ര പേസർമാർ വേണം എന്നൊരു ചിന്താഗതി ഉണ്ടല്ലോ. അപ്പൊ ആലോചിക്കുമ്പോൾ ജസ്പ്രീത് ബുംറയെ ക്യാപ്റ്റനാക്കി പയർലൻഡിലേക്ക് വിട്ടത് തന്നെ അദ്ദേഹത്തെ ലോകകപ്പിന് വേണ്ടി സജ്ജമാക്കാനാണ്, ഏഷ്യാകപ്പിനും ലോകകപ്പിനും വേണ്ടി സജ്ജമാക്കാനാണ്. അപ്പം പിന്നാലെ അതിന് തൊട്ട് പിന്നാലെ മുഹമ്മദ് സിറാജി അടുത്ത കാലത്ത് നന്നായി പെർഫോം ചെയ്തുകൊണ്ട് അദ്ദേഹം ഉണ്ടാവും, മുഹമ്മദ് ഷമി ഉണ്ടാവും. ഷമിയുടെ കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷമിക്ക് വലിയ വർക്ക് ലോഡ് കൊടുക്കുന്നില്ല ഈ അടുത്ത കാലത്ത്. അദ്ദേഹത്തെ ഈ അടുത്ത ഇപ്പം വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിലൊന്നും പരിഗണിക്കാതിരുന്നത് അദ്ദേഹം മോശക്കാരനായതുകൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന് വർക്ക് ലോഡ് മാനേജ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തതാണ്. അപ്പൊ അദ്ദേഹം മൂന്നാമത്തെ പേസറായിട്ട് വരും. ഹാർദിക് പാണ്ഡ്യ നാലാമത്തെ ഒരു പേസറായിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരു പേസറെ കൂടി ഈ 15 ടീമിൽ വേണോ 5 വേണോ എന്നൊരു ഒരു കൺഫ്യൂഷൻ വന്നാലും ഈ ശാർദുൽ ഠാക്കൂറിന്റെ ഒരു സാധ്യത കുറയും. സ്പിന്ന് ഇന്ത്യയിലെ ടൂർണമെന്റ് നടക്കുമ്പോൾ സ്പിന്നറെയാണോ വേണ്ടത് എന്നുള്ള ഒരു ടോസപ്പിൽ ശാർദുലിന്റെ ഭാവി തീരുമാനിക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
കറക്റ്റ്. ഇന്ത്യൻ വിക്കറ്റുകളിൽ നമുക്ക് വീണ്ടും അഡീഷണൽ ആയി വേണ്ടത് ഒരു പേസറെയാണോ സ്പിന്നറെയാണോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വളരെ നിർണായകമാവും. അല്ലെങ്കിൽ ശാർദുൽ ഠാക്കൂറിന്റെ ഉൾപ്പെടുത്തണോ വേണ്ടോ, ഒരു പേസ് ബോളിംഗ് ഓൾറൗണ്ടറെയാണോ അതൊരു സ്പിൻ ഓൾറൗണ്ടറെയാണോ വേണ്ടത് എന്നുള്ള ഒരു സംഗതിയിൽ.
അതെ, പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ ടീമിൽ ഉള്ളതിനാൽ.
അതെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇടക്കാലത്തൊക്കെ ഈ വെങ്കടേഷ് അയ്യറെ ഇതുപോലെ തന്നെ ഒരു സർപ്രൈസ് ഇൻക്ലൂഷൻ ആയി കൊണ്ടുവരുമെന്നൊക്കെ ഇങ്ങനെ പല വാർത്തകളിലും കണ്ടിരുന്നു. അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് അപ്പൊ തോന്നുന്നത്.
വെങ്കടേഷ് അയ്യർ 2020 മോൾഡിലുള്ള ഒരു കളിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ബോളിംഗ് ഒരു ഇപ്പം ഈ 2 കൂടുതലൊന്നും അദ്ദേഹത്തെ എറിയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, 2-3. ഇപ്പൊ അത് അങ്ങനെ ഒരാളെ കിട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് അത്ര ഡിപ്പെൻഡബിൾ അല്ല ഈ വൺ ഡേ ഫോർമാറ്റിൽ. അദ്ദേഹം അങ്ങനെ ഒരു ബോഡി ഓഫ് വർക്ക് നമ്മുടെ മുന്നിലില്ല അദ്ദേഹത്തിന്റെ ഏകദിനങ്ങളിൽ. അദ്ദേഹം എന്താണ്, എത്രമാത്രം ശേഷി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് അപ്പൊ അദ്ദേഹം ഈ പരിഗണനയിൽ ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല.
പ്രോപ്പറായി ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു കളിക്കാരനും അല്ലല്ലോ വെങ്കടേഷ് അയ്യർ. പെട്ടെന്ന് വന്ന് ഉയർന്നു വന്ന് ബേസിന്റെ ഒക്കെ കുറവുണ്ട്. പക്ഷെ അക്സർ പട്ടേൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഈ നിലയിൽ ഈ സമയത്ത് ഈ സ്പേസിലേക്ക് പരിഗണിക്കാവുന്ന ഒരാളാണോ?
തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ എതിരാളികളെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട അപ്പം നമ്മുടെ സെമി ഫൈനൽ മുതലുള്ള ഒരു തലത്തിലേക്ക് നോക്കുമ്പോൾ ആരൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ചാൽ ഇംഗ്ലണ്ടിനെ പോലെയുള്ള ടീമുകളാണ്. അതായത് 9 വരെയൊക്കെ ബാറ്റിംഗ് ശേഷിയുള്ള ടീമാണ്. അപ്പം ഈ അക്ഷർ പട്ടേല് അത്യാവശ്യം ബാറ്റിംഗിൽ ഈ അടുത്ത കാലത്ത് ഇപ്പൊ കഴിഞ്ഞ വർഷം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിൽ പോയപ്പോൾ ഇന്ത്യയെ ബാറ്റിംഗിലൂടെ രക്ഷപ്പെടുത്തുകയും ജയിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു കളിക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശേഷി കൂടെ പരിഗണിക്കുമ്പോൾ അക്ഷർ പട്ടേലിന് ഒരു സാധ്യത ഇല്ലാതില്ല.
ഓക്കെ. എന്തായാലും പിന്നീട് നമ്മുടെ കുൽദീപ് യാദവിന്റെ കാര്യമാണ്. യുസ്വേന്ദ്ര ചഹലും കുൽദീപ് യാദവും ഒരുമിച്ച് ടീമിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അല്ലെ?
അതാണ് ഇപ്പം അടുത്ത കാലത്തുണ്ടായ ഒരു ഒരു കാര്യമായ മാറ്റം. കുൽദീപ് യാദവിന് ഒരു പരിഗണനയും കിട്ടാതിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിൽ പോയിട്ട് ഇന്ത്യയുടെ നമ്പർ 1 സ്പിന്നറായി. അദ്ദേഹത്തെ നേരിടാൻ അദ്ദേഹത്തിന്റെ ഇടങ്കയ്യൻ റിസ്പിന്നെ നേരിടാൻ ബാറ്റർമാർ വിഷമിച്ചു. അദ്ദേഹത്തിന്റെ ലൈന് പിക്ക് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം നന്നായി പെർഫോം ചെയ്യുകയും ചെയ്തു. അപ്പൊ നിലവിലെ ഒരു റാങ്കിങ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ നമ്പർ 1 സ്പിന്നർ കുൽദീപാണ്. അപ്പോൾ ഒരു പ്രശ്നം വരുന്നത് ചഹലിനെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ചഹൽ ഇപ്പൊ ജഡേജ എന്തായാലും കളിക്കുമല്ലോ. ഇപ്പൊ ഒരു സ്പിന്നറായി 10 എറിയാൻ ശേഷിയുള്ള കാലങ്ങളായിട്ട് 10 ബോൾ ചെയ്യുന്ന ഒരു ആളാണ് ജഡേജ. ജഡേജയും കുൽദീപും വന്നു കഴിഞ്ഞാൽ പിന്നെ 3 പേസർമാര്, മിക്കവാറും പാണ്ഡ്യടക്കം 4 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു സ്പിന്നർ അക്ഷർ പട്ടേലിനെ പോലെ വേറൊരു സ്പിന്നർ കൂടി ഉണ്ടെങ്കിൽ ചഹലിന്റെ ഒരു പോസിബിലിറ്റി അവിടെ 11 കാര്യമാണ് കേട്ടോ. ചിലപ്പോൾ അദ്ദേഹം 15 ഉൾപ്പെട്ടേക്കും.
അതെ, 15 ഉൾപ്പെട്ടേക്കും. പക്ഷേ 11 ഒരു പക്ഷെ ഉണ്ടാവണമെന്നില്ല, ഉണ്ടാവാതിരിക്കാൻ ഒരു പക്ഷെ. അല്ലെങ്കിൽ ഇന്ത്യൻ പിച്ചുകളുടെ ഒരു സാധ്യതകൾ കൂടി നമ്മൾ ആ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. അതുകൂടെ ഓർക്കുന്നു.
ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ച ഒരു വെബ്സൈറ്റ് പറഞ്ഞ ഈ ടീമിന്റെ അവരുടെ പരിഗണന അക്ഷർ പട്ടേൽ അല്ലെങ്കിൽ യുസ്വേന്ദ്ര ചഹൽ അല്ലെങ്കിൽ പ്രസിദ്ധ കൃഷ്ണ, അപ്പം ഈ അക്ഷർ പട്ടേൽ വരികയാണെങ്കിൽ ചഹലിന് സാധ്യത കുറവാണെന്നൊരു അനുമാനത്തിലാണ് അവര് എന്ന് തോന്നുന്നു. അപ്പൊ നമുക്കും ആ ഒരു സാധ്യത അങ്ങനെയുണ്ട്. അക്ഷർ പട്ടേലിന് ഒരു പോസിബിലിറ്റി കയറി വരികയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് ജഡേജ, കുൽദീപ് യാദവ് മൂന്നാം സ്പിന്നർ, അക്ഷർ പട്ടേൽ പിന്നെ ഒരു നാലാം സ്പിന്നർ വേണോ എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട്.
ഓക്കെ ശമീർ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ഇതിൽ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് വരാം. നമ്മുടെ ഒരു ടീമിനെ ഒന്ന്, ഒരു 15 ടീമിനെ നമ്മുടേതായിട്ടൊന്ന് ഷമീർ ഒന്ന് പറയാമോ?
അപ്പം ഈ എന്റെ ഒരു കാഴ്ചപ്പാട് ഏറെക്കുറെ ഇത് തന്നെയാണ്. ഇതിൽ ഞാൻ കാണുന്ന അപ്പൊ നിലവിലുള്ള ചർച്ചകളിൽ കാണുന്ന ഒരു പ്രധാന പോരായ്മ, ഒരു ഓഫ് സ്പിന്നർ ഈ ചർച്ചയിൽ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ സ്പിന്നർമാരിൽ ഇപ്പൊ ഇടംകൈ സ്പിന്നർമാരാണ് കൂടുതലുള്ളത്. ജഡേജ ലെഫ്റ്റ് ഹാൻഡ് ഓഫ് സ്പിന്നർ ആണ്, ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ. പിന്നെ കുൽദീപ് യാദവ് ലെഫ്റ്റ് ആം റിസ്റ്റ് സ്പിന്നർ ആണ്. പിന്നെ അക്ഷർ പട്ടേലും ജഡേജയുടെ അതേ മോൾഡിലുള്ള ബോളറാണ്. വിശ്വേന്ദ്ര ചല ആണെങ്കിൽ ലെഗ് സ്പിന്നർ ആണ്. നമുക്ക് ഒരു ഓഫ് സ്പിന്നർ ഇല്ല. അപ്പം മിക്കവാറും ഈ ടീമുകള് ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻമാർ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ആയുധങ്ങളിലൊന്ന് ഓഫ് സ്പിന്നർമാരാണ്. അപ്പം അങ്ങനെ ഒരു പോരായ്മ, പ്രത്യേകിച്ച് ടേണിനും കൂടെ സാധ്യതയുള്ള ഇന്ത്യൻ പിച്ചുകളിൽ, ഇപ്പം മുമ്പ് ഈ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ് ഓഫ് സ്പിന്നർ. നമ്മൾ ഹർഭജൻ സിംഗിന്റെയും ആർ അശ്വിന്റെയും ഒക്കെ കാര്യം ഓർക്കേണ്ടതാണ്. അതിന് മുമ്പും ഒരുപാട് ഓഫ് സ്പിന്നർമാരെ ഇന്ത്യൻ നിരയിൽ കളിച്ചു പോയിട്ടുള്ളതാണ്. അപ്പം ഒരു ഓഫ് സ്പിന്നറേ ഇല്ല, ക്വാളിറ്റി ഉള്ള ഓഫ് സ്പിന്നർ അശ്വിന് ശേഷം വന്നിട്ടേ ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. പിന്നെ ഉണ്ടായിരുന്ന വാഷിങ്ടൺ സുന്ദർ ഒന്നും ഇപ്പൊ ചിത്രത്തിലില്ല. വാഷിങ്ടൺ സുന്ദർ ഒരു ഓഫ് സ്പിന്നർ ആണ്, ഓഫ് സ്പിന്നിങ് ഓൾറൗണ്ടർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം പരിഗണനയിലുണ്ടോ, അദ്ദേഹത്തിന്റെ ഇടക്കാലത്ത് പരിചയം വന്ന പ്രശ്നമാകോ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്.
നമുക്കൊരു ഓഫ് സ്പിന്നർ എന്നുള്ള ഒരു ധാരണ ഇപ്പോഴും ശരിയാണ്. ആരാണോ അങ്ങനെ പെട്ടെന്ന് എടുത്തു പറയാൻ ഒരു പേരില്ല.
വാഷിങ്ടൺ സുന്ദർ മാത്രമേ ഉള്ളൂ.
അദ്ദേഹം ഫിറ്റ്നസിന്റെ കാര്യത്തിലൊക്കെ സംശയങ്ങളുണ്ട്. ഐ പി എൽ കഴിഞ്ഞ തവണയൊക്കെ അത് നമ്മൾ കണ്ടതല്ലേ.
അതെ അതെ. അപ്പം ഈ ഇപ്പം സുനീഷ് പറഞ്ഞ പോലെ ഈ നമ്മുടെ ഒരു 15 ടീം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ എഐയുടെ ഒരു ഇതിന് വിട്ടുകൊടുക്കാതെ മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് തീരെ സംശയമില്ലാത്ത 15 ടീം. ഇപ്പൊ 13 പേരെ നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. ഇപ്പം രാഹുലിനും ശ്രേയസിനും പരിക്കില്ലെങ്കിൽ നമുക്ക് 1 രോഹിത് ശർമ്മ, 2 ശുഭ്മാൻ ഗില്, 3 വിരാട് കോഹ്ലി, 4 ശ്രേയസ് അയ്യർ, 5 കെ എൽ രാഹുൽ, 6 ഹാർദിക് പാണ്ഡ്യ, 7 ജഡേജ, 8 കുൽദീപ് യാദവ്, 9 ജസ്പ്രീത് ബുംറ, 10 മുഹമ്മദ് സിറാജ്, 11 മുഹമ്മദ് ഷമി, 12 ശാർദുൽ ഠാക്കൂർ, 13 സൂര്യകുമാർ യാദവ് തിലക് പറഞ്ഞു, പിന്നെ അല്ലെങ്കിൽ 14 ഇഷാങ് കിഷൻ, 15-ാമത്തതാണ് അക്ഷർ പട്ടേൽ, യുസ്വേന്ദ്ര ചഹൽ അല്ലെങ്കിൽ പ്രസിദ്ധ് കൃഷ്ണ. പ്രസിദ്ധ് കൃഷ്ണ ഇപ്പോൾ അയർലൻഡിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യം ഈ അടുത്ത കാലത്ത് ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്. അദ്ദേഹം നല്ല ബോളറാണ്.
ഓക്കെ, അപ്പോൾ ഈ അയർലൻഡ് പര്യടനം നമ്മുടെ ഇതിലൊരു പ്രധാന ഒരു ഘടകമായി മാറുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഓഗസ്റ്റ് 23 മുതൽ ബംഗളൂരുവിൽ ഏഷ്യ കപ്പിന്റെ ഒരുക്ക ക്യാമ്പ് ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ടീമിനെ പ്രഖ്യാപിക്കും. ഏഷ്യാകപ്പ് ടീം ഏറെക്കുറെ നമ്മുടെ ലോകകപ്പ്, ഏകദിന ലോകകപ്പ് ടീമിന് ഏറെക്കുറെ തുല്യമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദിന ലോകകപ്പിന്റെ ടീമിനെ നമുക്ക് ഏഷ്യാകപ്പ് ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഈസിയായി വായിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് മുമ്പ് തന്നെ രാഹുൽ ദ്രാവിഡ് പറഞ്ഞിരുന്നു, ഏഷ്യാകപ്പ് കളിക്കാത്ത കെ എൽ രാഹുലും ശ്രേയസ് അയ്യരും ഏഷ്യാകപ്പിന് ഇല്ല എങ്കിൽ പിന്നീട് അവർ ലോകകപ്പിനും ഉണ്ടായിരിക്കില്ല, ആ ഒരു ബിസിനസ് അവർക്കില്ല എങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഏഷ്യാകപ്പ് ടീമിനെ പ്രഖ്യാപിക്കുന്നതോടെ നമുക്ക് ലോകകപ്പ് ടീമിനെയും ഊഹിച്ചെടുക്കാൻ സാധിക്കുമെന്ന് കരുതാം.
ഏറെക്കുറെ കരുതാം. ഇനി അഥവാ ഇവർക്ക് ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ എഐ തന്നെ ഈ ജോലി ഏറ്റെടുത്ത് ടീമിനെ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്.
അതെ, അങ്ങനെയെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. ഇനിയും ഇനിയും ഇന്ത്യൻ ടീമിനെ കുറ്റം പറയാൻ നമുക്കൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി. ടീമിനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അടുത്ത പോഡ്കാസ്റ്റുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കാം. താങ്ക് യു.
താങ്ക് യു വെരി മച്ച്.